2020 നവംബർ 3 ചൊവ്വാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ നാഷണൽ പേജിൽ നിന്ന്. ബീഹാർ നേതാവിനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. അനിൽ വി ആനന്ദ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ നിന്ന്. മഹാസഖ്യത്തിന്റെ മുഖ്യശില്പി മനോജ് ജായുമായുള്ള അഭിമുഖം. ബീഹാറിൽ ജാതി അടിസ്ഥാനത്തിലുള്ള ചെറുകക്ഷികൾക്ക് പകരം ഇടതുപക്ഷത്തിന് കൂടുതൽ പ്രാതിനിധ്യം നൽകി RJD കോൺഗ്രസ് മഹാസഖ്യത്തിലേക്ക് അണിനിരക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചയാളാണ് RJD MP പ്രൊഫസർ മനോജ് ജാ. തേജസ്വി യാദവിന്റെ മുഖ്യ രാഷ്ട്രീയ ഉപദേഷ്ടാവ്. ലാലു പ്രസാദ് യാദവിന്റെ സാമൂഹ്യ നീതി മുദ്രാവാക്യത്തോടും തേജസ്വി സാമ്പത്തിക നീതി കൂടി മുന്നോട്ട് വെക്കുന്നതിന് പിന്നിൽ മനോജ് ജാ തന്നെയാണ്. NDA അനുകൂലമായ ഒപ്പീനിയൻ പോളുകളെ തള്ളിയ അദ്ദേഹം മഹാസഖ്യം അധികാരമുറപ്പിച്ചെന്ന ആത്മവിശ്വാസവും പങ്കുവച്ചു. ലാലു പ്രസാദ് യാദവിന്റെ അഭാവത്തിൽ ദേശീയ തലത്തിൽ പ്രതിപക്ഷ ഐക്യവേദികളിലെല്ലാം RJDയുടെ സജീവ സാന്നിധ്യമായ മനോജ് ജാ പാറ്റ്നയിൽ വെച്ച് കേരള കൗമുദിയോട് സംസാരിച്ചു. ചോദ്യം: നിർണായക തെരഞ്ഞെടുപ്പിൽ ലാലു പ്രസാദ് യാദവിന്റെ അഭാവം നിഴലിക്കുന്നുണ്ടോ? ഉത്തരം: ലാലുജിയുടെ പ്രത്യക്ഷ സാന്നിധ്യമില്ലെങ്കിലും മാനസികമായി അദ്ദേഹം ഒപ്പമുണ്ട്. ബീഹാർ അദ്ദേഹത്തെ മിസ് ചെയ്യുന്നു. ആ വിടവ് തേജസ്വി നികത്തുകയാണ്. ലാലുജിയുടെ സന്ദേശവും തേജസ്വി ജനങ്ങളോട് പങ്കുവെക്കുന്നുണ്ട്. ചോദ്യം: തേജസ്വിക്ക് 31 വയസ്സേ ഉള്ളൂ, നേതാവെന്ന നിലയിലുള്ള വളർച്ച? ഉത്തരം: ബീഹാർ അവരുടെ നേതാവിനെയും വികസന രാഷ്ട്രീയത്തെയും തിരഞ്ഞെടുത്തു കഴിഞ്ഞു. തേജസ്വി ഉന്നയിക്കുന്ന വിഷയങ്ങൾ ജനങ്ങൾ ഏറ്റെടുക്കുന്നു. അദ്ദേഹത്തിന്റെ റാലികളിൽ എത്തുന്നത് ആൾക്കൂട്ടമല്ല, ജനസമുദ്രമാണ്. ചോദ്യം: രണ്ടാംഘട്ട വോട്ടെടുപ്പിലേക്ക് എത്തുമ്പോൾ എങ്ങനെ വിലയിരുത്തുന്നു? ഉത്തരം: അനുകൂലമാണ് റിപ്പോർട്ടുകളെല്ലാം. ആദ്യഘട്ടത്തിലെ 71 സീറ്റിൽ 55 മഹാസഖ്യം വിജയിക്കും. 5 ഒപ്പത്തിനൊപ്പമുള്ള മത്സരമാണ്. തൊഴിലില്ലായ്മ, വിലക്കയറ്റം തുടങ്ങിയ യഥാർത്ഥ ജീവിത പ്രശ്നങ്ങളാണ് തിരഞ്ഞെടുപ്പിൽ ചർച്ചയായത്. മറ്റ് വൈകാരിക വിഷയങ്ങളിലേക്ക് പ്രചാരണം വഴിതിരിച്ചുവിടാൻ ജനങ്ങൾ അനുവദിച്ചില്ല. കോവിഡ് ലോക്ക്ഡൌണിൽ റോഡിൽ കിടന്നും റെയിൽവേ ട്രാക്കിൽ കിടന്നും ആളുകൾ മരിക്കുന്നത് ബീഹാർ കണ്ടതാണ്. ബീഹാറിലെ ജനങ്ങൾക്ക് നല്ല ഓർമ്മശക്തിയുണ്ട്. നിരാശ പൂണ്ടാണ് BJP നേതാക്കളും ചില JDU നേതാക്കളും അയോധ്യ, Article 370 തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തുന്നത്. യഥാർത്ഥ ജീവിത പ്രശ്നങ്ങളിലൂന്നി വേണം തിരഞ്ഞെടുപ്പ് പോരാട്ടം നടത്താൻ എന്നതിൽ ബീഹാർ രാജ്യത്തിന് വഴികാട്ടും. ചോദ്യം: 10 തൊഴിൽ വാഗ്ദാനം. ഉത്തരം: സർക്കാർ മേഖലയിൽ 10 തൊഴിൽ വാഗ്ദാനത്തെ കളിയാക്കിയ നിതീഷ് കുമാർ ബീഹാറിലെ യുവാക്കളെയാണ് പരിഹസിച്ചത്. നിതീഷ് കുമാറിന്റെ കണക്ക് പ്രകാരം 4.50 തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. പോലീസ്, ഡോക്ടർ, നേഴ്സ്, പാരാമെഡിക്കൽ, അധ്യാപകർ, പഞ്ചായത്ത്, ബ്ലോക്ക് തല ഓഫീസുകൾ തുടങ്ങി നിരവധി ഒഴിവുകൾ നികത്തിയാൽ തന്നെ 5.50 തൊഴിലവസരം സൃഷ്ടിക്കാം. നിലവിലുള്ള ഒഴിവുകളും പ്രതീക്ഷിക്കുന്ന ഒഴിവുകളും കണക്കാക്കിയാൽ തന്നെ സർക്കാർ മേഖലയിൽ 10 പേർക്ക് തൊഴിൽ നൽകാൻ കഴിയും. അതിന് രാഷ്ട്രീയ ഇച്ഛാശക്തി വേണം. അത് തേജസ്വിക്ക് ഉണ്ട്. ചോദ്യം: നിതീഷ് എന്തുകൊണ്ടാണ് സഖ്യം വിട്ടത്? ഉത്തരം: 2015 RJD JDU കോൺഗ്രസ് മഹാസഖ്യത്തിനൊപ്പമായിരുന്നു ജനവിധി. പക്ഷേ എന്തുകൊണ്ട് നിതീഷ് കുമാർ സഖ്യം വിട്ടു? ഭയമാണോ സമ്മർദ്ദമാണോ, എന്തായാലും അത് പിന്നീട് പുറത്തു വരും. ജനവിധിയെ അദ്ദേഹം വിറ്റത് ജനങ്ങൾ മറന്നിട്ടില്ല. ചോദ്യം: മഹാസഖ്യത്തിലെ കോൺഗ്രസും CPMഉം കേരളത്തിലടക്കം ഇരു ധ്രുവങ്ങളിലാണ്. ഉത്തരം: കേരളത്തിലടക്കം പ്രാദേശിക തലത്തിലെ രാഷ്ട്രീയ സാഹചര്യം വ്യത്യസ്തമാണ്. ബീഹാറിലെ മഹാസഖ്യം ഒറ്റക്കെട്ടാണ്. കേരളവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബീഹാറിൽ ഇടതുപക്ഷം അത്ര ശക്തമല്ല. എന്നാൽ രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിക്കുമ്പോഴുണ്ടാകുന്ന കുതിപ്പ് പ്രത്യക്ഷമായ അക്കങ്ങളെ മറികടക്കും. അതാണ് ബീഹാറിൽ കാണുന്നത്. അധികാരം ലഭിച്ചാൽ സഖ്യത്തിലെ എല്ലാ കക്ഷികളും ഭരണത്തിൽ പങ്കാളികളാകണമെന്നാണ് RJD ആഗ്രഹിക്കുന്നത്. ചോദ്യം: ദേശീയ തലത്തിലും മഹാസഖ്യം? ഉത്തരം: രാജ്യത്തെ രാഷ്ട്രീയം മാറിയിട്ടുണ്ട്. നാം ചിന്തിക്കുന്നതിലപ്പുറം വിഭവശേഷിയുള്ള BJP എന്ന രാഷ്ട്രീയ ശക്തിയെയാണ് നേരിടുന്നത്. പ്രാദേശിക രാഷ്ട്രീയം എന്നത് ഇപ്പോൾ മുഖ്യധാരയിലേക്ക് വന്നിരിക്കുകയാണ്. അത് എല്ലാ പാർട്ടികളും ബഹുമാനിക്കണം. ദേശീയ തലത്തിലും ഒരു മഹാസഖ്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.